Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
രാമതീർത്ഥ സ്വാമികൾ 33 വയസ്സിൽ അദ്ദേഹം സമാധിയായി. അവസാനത്തെ സ്റ്റേജിൽ അദ്ദേഹത്തിന് ഒരു 31-32 വയസ്സിന് ശേഷം ഇദ്ദേഹം നിർബന്ധമായിട്ട് അമേരിക്കയിലൊക്കെ പോയിട്ട് വന്നു. അദ്ദേഹത്തിനെ നിർബന്ധമായി കൂട്ടിക്കൊണ്ടുപോയി. അതൊക്കെ പോയിട്ട് വന്ന ശേഷം അദ്ദേഹത്തിന് എല്ലാത്തിലും ഇൻട്രസ്റ്റ് പോയി. പ്രചാരം, പ്രഭാഷണം, എല്ലാത്തിലുള്ള രുചി പോയി. ഹിമാലയത്തില് ഗംഗാതീരത്തില് തെഹരി ഗർവാളില് ഒരു ഗുഹയിൽ താമസിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു പുസ്തകം എഴുതാൻ പ്ലാൻ ചെയ്തിരുന്നു, ഡൈനാമിക്സ് ഓഫ് ദ മൈൻഡ് എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകം കുറച്ച് എഴുതി കഴിഞ്ഞതും പേനയൊക്കെ ചോട്ടിലെറിഞ്ഞു, നിശ്ചലമായിട്ടിരിക്കും, ഒന്നും ചെയ്യില്ല. അപ്പൊ സ്വാമിയോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ഇരിക്കണം, ഇത് എന്താ ഈ ഒരു അവസ്ഥ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് ഡെത്ത് ഇൻ ലൈഫ്, ഐ എം ഡെഡ്. ജീവിച്ചിരിക്കുമ്പോ തന്നെ ഞാൻ മരിച്ചിരിക്കണു എന്നാണ്. എന്നുവെച്ചാൽ അഹങ്കാരത്തിന്റെ, മനസ്സിന്റെ സങ്കല്പശക്തി മുഴുവൻ നിലച്ചിരിക്കണു, എല്ലാം നിശ്ചലമായിരിക്കുന്നു, ഇനി ഒരു മൂവ്മെന്റ് ഇല്ല എന്ന്. അവിടെ കഴിഞ്ഞു, ഇനിയൊന്നും എഴുതാനോ പ്രവർത്തിക്കാനോ ചെയ്യാനോ ഒന്നുമില്ല. പൂർണ്ണത, പരിപൂർത്തി, പരമമായ വിശ്രാന്തി സ്ഥാനം. അപ്പോ മനസ്സ്, ഈ അഹങ്കൃതി സാധാരണ മരണത്തിൽ എന്ത് സംഭവിക്കണു? അതാണ് മഹർഷി ഒരിടത്ത് പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാലും ഏതൊന്നു ജീവിച്ച് മറ്റ് ശരീരങ്ങളിലേക്ക് പോകുന്നുവോ അത് ജീവിച്ചിരിക്കുമ്പോഴേ മരിക്കുന്നതാണ് മുക്തി എന്നാണ്. മരിച്ചു കഴിഞ്ഞാലും ഈ അഹങ്കൃതി വേറെ ഒരു ശരീരത്തിനെ ഉണ്ടാക്കിയെടുക്കണു, അത് ജീവിച്ചിരിക്കുമ്പോഴേ മരിച്ചാൽ പിന്നെ മരണമില്ല. അതാണ് ഇപ്പോഴത്തെ ശ്ലോകം. മൃത്യുഞ്ജയം മൃത്യുഭിയ ആശ്രിതാനാം. നമ്മളെ മാർക്കണ്ഡേയന്റെ കഥ കേട്ടിട്ടുണ്ടല്ലേ? മരണപ്പേടി വന്നപ്പോ, മരണഭയം വന്നപ്പോ പരമേശ്വരനെ ചെന്ന് കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ചപ്പോ ശിവൻ യമനെ ചവിട്ടി മാറ്റിയെന്നും യമനെ വധിച്ചു എന്നൊക്കെ കഥയുണ്ട്. അതിന്റെ പൊരുൾ എന്താ? മാർക്കണ്ഡേയന് എല്ലാ ദിവസവും 16 വയസ്സ് എന്ന് പറയും എല്ലാ യുഗങ്ങളിലും. അതിന്റെ പൊരുൾ എന്താണ്? യമൻ ഇല്ലാതായി എന്ന് വെച്ചാൽ അഹങ്കാരം ഇല്ലാതായാൽ യമൻ ഇല്ലാതായി. മൃത്യുഭയം കൊണ്ട്, മരണഭയം കൊണ്ട് മഹേശനെ ശരണം പ്രാപിക്കുക, മൃത്യുഞ്ജയനെ ശരണം പ്രാപിക്കുക, ഭഗവാനെ ശരണം പ്രാപിക്കുക. ഈ ജീവൻ മരണഭയം ഏർപ്പെട്ട് ഭഗവാന് ശരണം പ്രാപിക്കുമ്പോ ഭഗവാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, അഹമ്മതിരു മൃത്യുമുപൈതി പൂർവം, ശരണാഗതി ചെയ്താൽ ആ ക്ഷണത്തിൽ തന്നെ അഹങ്കാരം ഇല്ലാതായിട്ട് തീരും. ശരിയായ ശരണാഗതിയാണെങ്കിൽ പിന്നെ അഹങ്കാരം പ്രവർത്തിക്കില്ല. അതാണ് ഗീത മുഴുവൻ ഉപദേശിച്ച് ഭഗവാൻ അർജുനനോട്, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, കർമ്മയോഗം ചെയ്യൂ, ജ്ഞാന വിചാരം ചെയ്യൂ, ഭക്തി ചെയ്യൂ, പലതും ചെയ്യൂ 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 എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, അർജുന ഇത്രയും പറഞ്ഞത് തന്നെ ഒന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടിയാണ്. ഇനി വളരെ ഇഷ്ടമുള്ള കാര്യം ഞാൻ പറയാം, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം പറയാം, നേരെയുള്ള മാർഗം പറയാം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. നീ ദുഃഖിക്കരുത്, ഒരു ദുഃഖവും വേണ്ട. സർവധർമാൻ പരിത്യജ്യ, ധർമ്മം എന്ന് വെച്ചാൽ ഇവിടെ മനസ്സിന്റെ ചലനങ്ങൾ എന്നർത്ഥം, സങ്കല്പം എന്നർത്ഥം. ഇവിടെ ധർമ്മം എന്നുള്ള വാക്കിന്, നമ്മളുടെ ധർമ്മം, നമ്മളുടെ സ്വഭാവം എന്താ? ഈ പ്രകൃതിയാണ്, ഈ ചലനമാണ്. ചലനത്തിന്, സങ്കല്പത്തിന് മുഴുവൻ വിട്ടിട്ട്, സർവാരംഭങ്ങളും വിട്ടിട്ട്, സങ്കല്പ ചലനങ്ങൾ മുഴുവൻ വിട്ടിട്ട്, ആവാനുള്ളതും കഴിഞ്ഞുപോയതും വരാൻ പോണതിലും ഒക്കെ ഉള്ള ഇൻട്രസ്റ്റ് ഉപേക്ഷിച്ച്, അതിലൊന്നും താല്പര്യമില്ലാതായി, മാമേകം ശരണം വ്രജ. ഇനി കഴിഞ്ഞുപോയതൊക്കെ എന്തായി എന്നും അറിയില്ല, ഇനി എന്തൊക്കെ വരാൻ പോണെന്നും അറിയില്ല, ജീവിക്കുന്നതിലോ മരിക്കുന്നതിലോ ആഗ്രഹമില്ലാതായി, ശരണം വ്രജ. ആ സർവേശ്വരൻ ജഗത്ത് മുഴുവൻ ഏതൊരു മഹാശക്തി നടത്തിക്കൊണ്ടിരിക്കുന്നുവോ ആ മഹാശക്തിക്ക് ശരണാഗതി ചെയ്യുന്നു. ശരണാഗതി ചെയ്യുമ്പോ എന്താവണു? അഹങ്കാരം മൂലത്തിൽ അടങ്ങും. അതാണ് ശരണാഗതി അല്ലേ? നമ്മളൊരു വലിയ സന്നിധിയിൽ പോയിരിക്കുമ്പോ, മഹാത്മാക്കളുടെ സന്നിധിയിൽ ഇരിക്കുമ്പോ വളരെ കോൺഷ്യസ് ആയിട്ടിരിക്കും. എന്തെങ്കിലും വേണ്ടാത്തരം ചെയ്യാൻ പാടില്ലല്ലോ, വേണ്ടാത്തരം പറയാൻ പാടില്ലല്ലോ, വളരെ പേടിച്ചിട്ട് നമ്മൾ വേണമെന്ന്, നമ്മൾ വളരെയധികം ജാഗ്രതയാവും. ആ ജാഗ്രതയിൽ തന്നെ അറിയാതെ ആത്മവിചാരം നടക്കണു. നമ്മൾ എന്ത് ചെയ്യണു? നമ്മളുടെ അഹങ്കാരത്തിനെ ഉദിക്കാൻ അനുവദിക്കാതെ ഇരിക്കും അല്ലേ? ഇത് തന്നെയാണ് സാധന. എപ്പോഴും ആ മഹാസന്നിധിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്ന് കരുതിയാലോ? നമ്മൾ എന്ത് വിചാരിക്കണു? ആ സന്നിധി അമ്പലത്തിലോ മഹാത്മാക്കളുടെയോ പ്രസൻസിലാണ്. അത് കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ അഹങ്കാരം വീണ്ടും പൊന്തണം. എപ്പോഴും ആ സന്നിധിയിൽ തന്നെ ഇരിക്കുന്നതിന് പേരാണ് ശരണാഗതി. എപ്പോഴും ആ സന്നിധിയിലാണെങ്കിൽ അഹങ്കാരം ഉദിക്കുമോ? എവിടുന്ന് ഉദിക്കും? എങ്ങനെ ഉദിക്കും? അഹങ്കാരം ഉദിക്കണമെങ്കിൽ അഹങ്കാരത്തിനും പേടിയുള്ള കാര്യം ഈ ഗുരുസന്നിധിയാണ്. അവിടെ അത് ചലിക്കില്ല, അതിന്റെ ഓപ്പറേഷൻ അവിടെ നടക്കില്ല. അപ്പൊ അഹങ്കാരം ചലിക്കാതെ ഇരിക്കാനുള്ള ഉന്നതമായ സാധനയാണ് അഥവാ അതങ്ങനെയാണ് നടക്കുക. അതായത് സദ്ഗുരുവിന്റെ സന്നിധിയിൽ, ഭഗവാന്റെ സന്നിധിയിൽ ഈ അഹങ്കൃതി അടങ്ങിപ്പോകുന്നു. അഹങ്കൃതിർ മൃത്യുമുപൈതി, മരണമായി പോകുന്നു. അതാണ് മഹാത്മാക്കളൊക്കെ ഭഗവാൻ എന്നെ പിടിച്ച് വിഴുങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ ഒരു വൈഷ്ണവ ഭക്തൻ നമ്മാഴ്വാർ അദ്ദേഹത്തിന്റെ ഒരു പാട്ടിൽ പറയുന്നു, ഭഗവാനെ കണ്ടപ്പോ ഭക്തി കാരണം ഈ ഭക്തന് ഭഗവാനെ എടുത്ത് വിഴുങ്ങണം തോന്നിയത്രേ. ചിലരൊക്കെ പറയും ഗുരുവായൂരപ്പനെ കണ്ടിട്ട് അങ്ങനെ എടുത്ത് വിഴുങ്ങണം എന്നൊക്കെ പറയും. പക്ഷെ അടുത്തു പോയപ്പോ അദ്ദേഹം എടുത്തൊരു വിഴുങ്ങി വിഴുങ്ങി എന്നാണ് എന്നെ. അടുത്ത് ചെന്നപ്പോ ഞാൻ ഇല്ലാതായി, ഭഗവാൻ എന്നെ എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ്. രമണ മഹർഷി അതേപോലെ അക്ഷരമണമാലയിൽ പറയുന്നു, ശാപ്പാടുന്നൈ ശാർന്ത് ഉണവായേൻ ശാന്തമായി പോവൻ അരുണാചല. ഹേ അരുണാചല, നല്ല ശാപ്പാടാണ് അങ്ങ് എന്ന് കരുതി ഞാൻ. ശാപ്പാടെന്ന് വെച്ചാൽ എടുത്തു വിഴുങ്ങാനുള്ള ആഗ്രഹം. എന്നിട്ട് അടുത്ത് ചെന്നപ്പോ ഉണവായേൻ, ഞാൻ അങ്ങേക്ക് ഉണവായിട്ട് തീർന്നു, അങ്ങ് എന്നെ എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു. ശാന്തമായി പോവൻ അരുണാചല, ഈ അഹങ്കാരം പോയപ്പോ ശാന്തി, പരിപൂർണ ശാന്തി. ഞാൻ ഇല്ലാതായപ്പോ അവിടെ പരിപൂർണ ശാന്തി. അക്ഷരമണമാലയിൽ അനേകം പാട്ടുകളിൽ ഇത് പറയുന്നു, ദൈവമെന്റു ഉന്നെ ശാരവേ എന്നെ ശേര ഒഴിത്തായ അരുണാചല. ദൈവമെന്റു ഉന്നെ ചാരവേ, ദൈവം എന്ന് കരുതി അടുത്തു വന്നപ്പോ ശേര ഒഴിത്തായി, വേരോടാളില്ലാതാക്കി തീർത്തുന്നാണ്. ആദ്യത്തെ പാട്ടിൽ തന്നെ അരുണാചലമെന അഹമേ നിനൈപ്പവർ അഹത്തൈ വേരറുപ്പായി അരുണാചല. അരുണാചലം എന്ന് സ്മരിക്കുന്ന മാത്രത്തില് അവരുടെ അഹങ്കാരത്തിന്റെ വേര് പറിച്ചെടുത്ത് കളയണമെന്നാണ്. എന്നുവെച്ചാൽ ആ വ്യക്തിബോധമില്ലാതായിട്ട് തീർന്നു, താനില്ലാതായിട്ട് തീർന്നു, സർവേശ്വരൻ സ്വയമേവ അവിടെ നർത്തനം ചെയ്യുന്നു. അഹങ്കൃതി ആ ഉജ്ജ്വലമായ സന്നിധിയില്, പരമാത്മാവിന്റെ സന്നിധിയിൽ തന്നെ ഇല്ലാതാക്കണം. തന്നെ ഇല്ലാതാക്കാൻ തനിക്ക് പറ്റില്ല, ആ സന്നിധിക്കേ പറ്റുള്ളൂ അല്ലെ. ആത്മവിചാരം ചെയ്യുമ്പോ പോലും മഹർഷി പറയണത്, ഞാൻ ആര് എന്ന് അന്വേഷിച്ച് മനസ്സ് ആഴ്ന്ന് ഹൃദയത്തിൽ മുങ്ങുമ്പോ ഒരു സ്റ്റേജ് വരെ പരിശ്രമമുള്ളൂ. ആത്മവിചാരത്തിലും ഞാൻ എന്നുള്ളത് എവിടുന്ന് ഉദിക്കണു എന്ന് ആരാഞ്ഞ് ഹൃദയത്തിൽ ആഴ്ന്ന് മുങ്ങണ സമയത്ത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവിടെ നിന്നും ഒന്ന് വന്ന് ഇതിനെ വലിച്ചുകൊണ്ടു പോകും. വലിച്ചുകൊണ്ടുപോയി ഹൃദയത്തിൽ അടക്കി കളയുന്നു. അവിടെ ജീവപ്രയത്നം അസ്തമിച്ചു. ജീവപ്രയത്നത്തിന് ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് കഴിയുമ്പോ ഈ ജീവനെ ഹൃദയത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോയി അടക്കിക്കളയും. അതിനുശേഷം നമുക്ക് ആരംഭത്തിലൊക്കെ ഈ അഹങ്കാരത്തിനെ പ്രയത്നത്തിനെ വിടാൻ വിഷമം, പിന്നീട് പ്രയത്നിക്കാനേ പറ്റില്ല. പ്രയത്നിക്കണം എന്ന് വിചാരിച്ചാൽ പോലും സാധ്യമല്ല. ഒരു സ്റ്റേജിന് ശേഷം ആ പ്രയത്നമൊക്കെ അവസാനിച്ചു പോകും, പ്രയത്നിക്കുന്ന ആളെ അസ്തമിച്ചു പോകും. കർത്തൃത്വ ഭോക്തൃത്വ രൂപമായ ഈ ചലനം നിന്നുപോകും, അസ്തമിച്ചു പോകും. അപ്പോ ഭഗവാനെടുത്ത് വിഴുങ്ങ എന്ന് വെച്ചാൽ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ മൃത്യു എന്നർത്ഥം. ശരീരം പ്രവർത്തിക്കണു, പക്ഷെ അഹങ്കാരം നശിച്ചു, കർത്തൃത്വം നശിച്ചു. അപ്പോ ഇതിന് ഏറ്റവും മുഖ്യം ഭഗവാന്റെ സന്നിധി, അല്ലെങ്കിൽ സദ്ഗുരുവിന്റെ സന്നിധി. ഇപ്പോഴും സാധകന്മാരുടെ ഇടയിൽ രണ്ട് ടൈപ്പ് ആളുകളൊക്കെ കാണാം നമുക്ക്. നമ്മൾ സൂക്ഷിച്ചു നോക്കിയാ, ഒന്ന് നല്ല മഹാത്മാക്കളുടെ സമ്പർക്കം ലഭിച്ചവർ, രണ്ട് അത് ലഭിക്കാതെ കുറച്ച് പുസ്തകമൊക്കെ വായിച്ച് കുറച്ച് സ്വയം അപോലകൽപ്പിതമായി എന്തെങ്കിലും അറിഞ്ഞിട്ടുള്ളവർ. ഈ സമ്പർക്കം ലഭിച്ചവര് അവർക്ക് സാക്ഷാത്കാരമോ അനുഭവമോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഒരു കാര്യം നല്ലവണ്ണം നമുക്ക് കാണാം, അവരുടെ അഹങ്കാരത്തിന്റെ ബലം നന്നേ ക്ഷീണിച്ചു പോയിട്ടുണ്ടാവും. അവർക്ക് വേറെ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും പൂർണ്ണമായ അനുഭൂതി സിദ്ധിച്ചാലും ഇല്ലെങ്കിലും ശരി, ആ വ്യക്തിത്വ ബോധം അതിന്റെ ബലം കുറഞ്ഞുണ്ടാവും. എന്താന്ന് വെച്ചാൽ ആ സന്നിധിയിൽ അനേക വട്ടം അവരെ അറിയാതെ ഇത് പോയി ഹൃദയത്തിൽ പോയി മുങ്ങിക്കൊണ്ടേയിരിക്കും. അവർക്ക് പോലും അറിയില്ല, കോൺഷ്യസ് അല്ല. കോൺഷ്യസ് അല്ലാതെ തന്നെ ഈ അഹങ്കാരനാശം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ സത്സംഗത്തിന് ഇത്രയധികം ബലം കൊടുത്തത്, സത്സംഗത്തിന് ഇത്രയധികം പ്രാമുഖ്യം കൊടുത്തത്. അനേക ജീവന്മാരും മന്ദബുദ്ധികളാണ്, അവർക്ക് ബോധപൂർവം വിചാരം ചെയ്യാനോ തപസ് ചെയ്യാനോ ഒന്നും കഴിയില്ല. അപ്പൊ അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ഉയർന്ന സന്നിധിയിൽ പോയി അടങ്ങി 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 അടക്കം വരും, അടങ്ങിപ്പോവും. മഹർഷിയുടെ വർഷതന്മാരൊക്കെ നമുക്ക് ഈ അടുത്ത കാലത്ത് വന്ന് നമ്മുടെ സനാതനധർമ്മത്തിനെ പൊക്കി നിർത്തിയ രണ്ട് തൂണ് പോലെയാണ് രാമകൃഷ്ണ പരമഹംസരും രമണ മഹർഷിയും. രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യന്മാരെങ്കിലും നമുക്ക് കുറെ പേരെയൊക്കെ പുറത്തറിയാം. വിവേകാനന്ദ സ്വാമി അല്ലാതെയും മറ്റുള്ളവരെയൊക്കെ കുറച്ചൊക്കെ പ്രവർത്തിച്ചു. അവർ അവരൊന്നും പ്രവർത്തിക്കാൻ ഇച്ഛിച്ചവരല്ല. വിവേകാനന്ദ സ്വാമികൾ നിർബന്ധിച്ച് അവരെയൊക്കെ കൊണ്ട് രാമകൃഷ്ണ മിഷൻ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിയതാണ്. അവരൊക്കെ സ്വയമേവ പൂർണ്ണരായി. അവരെങ്കിലും കുറച്ചൊക്കെ പുറത്തറിയാം. പക്ഷെ രമണ മഹർഷിയോട് അടുത്തിരുന്ന അനേക സഹസ്രം ആളുകൾ ഇന്നും പുതിയതായിട്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്വാമി, അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വാമി എന്ന് പറഞ്ഞു പോകുന്ന സ്ഥലത്ത് കാണുന്നു. ആരും അറിയാതെ പൂർണമായി ജീവിതം നയിച്ച് ആനന്ദമായി കിട്ടേണ്ടത് കിട്ടി ഒതുങ്ങി ജീവിച്ച് ഭിക്ഷാന്തേഹികളായി ജീവിച്ച് ശരീരം ഉപേക്ഷിച്ചവരായിരുന്നു അനേകം പേർ. ആർക്കും അറിയില്ല ആ വാരി വിതച്ച വിത്ത് എവിടെയൊക്കെയോ പോയി മുളച്ചിരിക്കുന്നു. ഈ ഇടെ പോലും അനേകം അങ്ങനെ പേര് കേട്ട് കഴിഞ്ഞു. ഒതുങ്ങി ജീവിച്ച് ആരും അറിയാതെ മറഞ്ഞുപോയവർ. എന്നുവെച്ചാൽ അവർക്ക് ലോകവുമായിട്ടുള്ള, ലോകത്തിൽ വരണമെങ്കിൽ ഒന്നിൽ പേര് പുകഴ് പ്രസിദ്ധി ഇതൊക്കെയാണ് അധികവും കാരണമായിരിക്കുക. ഈശ്വര നിയോഗം കൊണ്ട് വരുന്നതൊക്കെ വളരെ കുറവ്. ഈശ്വര നിയോഗം കൊണ്ടാണെന്നൊക്കെ നടിച്ചാലും അധികവും പ്രസിദ്ധിക്ക് വേണ്ടിയോ പേരിന് വേണ്ടിയോ പുകഴിനു വേണ്ടിയോ ഒക്കെ ആയിരിക്കും ലോകപ്രവർത്തനം. അതൊന്നുമില്ലാതെ അധികം പേര് ഒതുങ്ങിപ്പോയി. ഈ അഹങ്കാരത്തിന്റെ ബലം ഗുരുസന്നിധിയിൽ അതിന്റെ പിടി അയും. അത് മരണഭയത്തോടുകൂടിയാണ് ശരണാഗതി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഫോഴ്സ് പുറമേ നിന്ന്. മരണത്തിനെ പേടിച്ച് മഹേശന് ശരണാഗതി ചെയ്യുമ്പോ അഹങ്കാരം ജീവനോട് ഇരിക്കുമ്പോ തന്നെ മരിച്ചു പോകുന്ന മരണത്തിനെയാണല്ലോ ഭയം. ചിലപ്പോ ഒരു മഴ വന്നാൽ ഡോക്ടറുടെ അടുത്ത് പോയി, മഴ വളരെ വേദനിക്കണം, ഇവിടെ ഡോക്ടറുടെ അടുത്ത് പോയാൽ ഡോക്ടർ എന്തിനാ സാരമില്ല മുറിച്ചു വിടാമോ. ഇത് വേദനിച്ചിട്ട് ഇതിനെ കൊണ്ട് കാണിച്ചാൽ അതിനെ ഡോക്ടർ മുറിച്ചു വിടും. അതുപോലെ ഈ അഹങ്കാരം മരണത്തിനെ കണ്ട് പേടിച്ച് ഭഗവാന്റെ അടുത്ത് പോയാൽ ഭഗവാൻ അഹങ്കാരത്തിനെ എടുത്തു കളയും. മൃത്യുമുപൈതി പൂർവം അഹങ്കാരം പോയാൽ മരണമില്ല. പിന്നെ ആർക്കു മരണം? മരിക്കുന്ന ആളാരാ? ചോദിച്ചു നോക്കൂ, ഉത്തരം കിട്ടില്ല. ആർക്കു മരണം? ആര് മരിക്കുന്നു? ആര് ജനിച്ചു? എന്താണ് മഹർഷി ഈ പൂർവജന്മം പുനർജന്മം ഈ വാദങ്ങളൊന്നിനും സമ്മതിക്കില്ല. അത് ശരി തെറ്റോ ഒന്നും അന്വേഷിക്കാൻ സമ്മതിക്കില്ല. എന്റെ പൂർവജന്മം എനിക്ക് അറിയാൻ കഴിയോ എന്ന് ഒരാൾ ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, നീ ഇപ്പൊ ജനിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. പൂർവജന്മത്തിനെയൊക്കെ കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ ജനിച്ചിരിക്കുന്ന ആളാരാ? ഞാൻ ജനിച്ചിരിക്കുന്നു. ഈ ജനിച്ചിരിക്കുന്ന ഞാൻ ആര് അറിയോ? അന്വേഷിച്ചു നോക്കൂ. വ്യക്തമായി കയ്യിൽ കിട്ടിയ വസ്തുവിനെ വിട്ടിട്ട് ഊഹാപോഹങ്ങളിൽ എന്തിനു അലഞ്ഞു നടക്കണം? വ്യക്തമായി കിട്ടിയിട്ടുള്ള വസ്തു എന്താ? ഞാനുണ്ട്. സകല ദുഃഖങ്ങളും ആർക്ക് വരണു? എനിക്ക് വരണു. അപ്പൊ ഈ ഞാൻ ആരാ? ഈ ഞാൻ എന്ന് പറയണത് എന്താ? അതിനൊന്ന് അന്വേഷിച്ചു നോക്കൂ. അന്വേഷിച്ചു നോക്കിയാൽ അതില്ല. ഇനി ഇപ്പൊ അന്വേഷിക്കാൻ പറ്റിയില്ലെങ്കിൽ സർവേശ്വരന് ശരണാഗതി ചെയ്യൂ. ശരണാഗതി ചെയ്യുമ്പോ അഹങ്കാരം വാസ്തവമല്ല എന്നുള്ള ബോധമുണ്ടാവും. അത് വാസ്തവമല്ല എന്നുള്ള ബോധം തന്നെയാണ് അഹങ്കാരനാശം. വാസ്തവമല്ല, ഞാൻ ചെയ്യണു ഞാൻ അനുഭവിക്കണു എന്നുള്ളത് വാസ്തവമല്ല എന്നറിയും. വാസ്തവത്തിൽ എന്തെങ്കിലും ചെയ്യണുണ്ടോ? ആലോചിച്ചു നോക്ക. ഊണ് കഴിക്കണു, ഡൈജഷൻ എങ്ങനെ നടക്കണു വല്ലതും അറിയോ? എന്റെ ശരീരം എന്ന് പറയണമെന്നല്ലാതെ ഡൈജഷൻ എങ്ങനെ നടക്കണു അറിയോ? അത് നമ്മളുടെ കയ്യിലാണോ? നമ്മൾ വല്ലതും ചെയ്യണുണ്ടോ? വയറ്റിൽ പോയിട്ട് ഒന്നുമില്ല, അത് നടക്കണു അല്ലെ? കൈ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി വായിൽ എങ്ങനെ ഇടണു? അതും അറിയില്ല. യോ അന്തഃപ്രവിശ്യ അന്യാംശ ഹസ്ത ചരണ ശ്രവണ ത്വഗാദീൻ, എല്ലാത്തിനും ഏതോ ഒരു ശക്തി നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം. ചിലർക്ക് അനക്കാനേ വയ്യ, മറ്റുള്ളവർ വായിലിട്ട് കൊടുക്കേണ്ടിയിരിക്കണം. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അപ്പൊ കൈ എങ്ങനെ പ്രവർത്തിക്കണം, കാലെങ്ങനെ പ്രവർത്തിക്കണം അറിയില്ല. ഏതോ ഒരു ശക്തി, എന്നിട്ട് ഞാൻ ചെയ്യണമെന്ന് പറയും, അത്രേ ഉള്ളൂ. ഉറക്കം എങ്ങനെ വരണു? യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത, അറിയില്ല അല്ലെ. ഓർമ്മ എങ്ങനെ വരണു? അറിയില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എങ്ങനെ എഴുന്നേക്കണു? അറിയില്ല. എന്തിനു ജനിച്ചു? അറിയില്ല. എന്ത് എപ്പം മരിക്കും? അറിയില്ല. ഒന്നും അറിയില്ല ഈ അഹങ്കാരത്തിന്. എന്നിട്ട് ഞാനാണ് ചെയ്യണത് എന്ന് പറയും. അതൊന്നും ചെയ്യണില്ല, എന്നിട്ട് എല്ലാം ചെയ്യണമെന്ന് അഭിമാനിക്കും. അന്വേഷിച്ചു നോക്കിയാലോ അതിന് വാസ്തവമായ ഒരു സ്ഥിതിയുമില്ല. പ്രകൃതി, ഗീതയുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രകൃതി പ്രവർത്തിക്കണു, ആത്മാ സാക്ഷിയായിരിക്കണു. ആത്മാവിനും പ്രകൃതിക്കും നടുവിൽ ഈ ഒരു ഭൂതം പൊന്തി വന്നിട്ട് ഇതൊക്കെ ഞാൻ ചെയ്യണമെന്ന് പറയണം. അപ്പോ അന്വേഷിച്ചു നോക്കിയാൽ ഈ ഭൂതം വാസ്തവമല്ല, ഇത് വെറും ഒരു ഭൂതം. അതിന് യഥാർത്ഥ സ്ഥിതിയില്ല. ഉള്ളത് ആത്മാ. പ്രകൃതിയുടെ പ്രവർത്തനത്തിൽ ആത്മാവിന് യാതൊരു സംഘവുമില്ല, യാതൊരു ബന്ധവുമില്ല. പ്രകൃതി പ്രവർത്തിക്കുമ്പോൾ ആത്മാ ബന്ധപ്പെടുന്നില്ല എന്ന് അറിഞ്ഞാൽ ബന്ധപ്പെടില്ല. ശരീരത്തിന്റെ പ്രവർത്തനത്തിൽ യാതൊരു ബന്ധവും ആത്മാവിന് ഇല്ല എന്ന് അറിഞ്ഞാൽ നമ്മളും ബന്ധപ്പെടില്ല. കളങ്കങ്ങളൊന്നും നമ്മൾ കേൾക്കില്ല. സ്വഭാവാദമൃതേഷു, സ്വാഭാവികമായ അമൃതത്വം നമുക്ക് സിദ്ധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നുവെച്ചാൽ നമ്മളുടെ അമൃതത്വം എന്ന് പറയുന്നത് സ്വാഭാവികം. മരണം ആർക്കും സ്വഭാവമല്ല. അതുകൊണ്ടാണ് നമുക്കൊന്നും മരിക്കും തോന്നാത്തത്. എത്ര മരണം കണ്ടു അല്ലേ. ചിലരൊക്കെ അഭിമാനിക്കും, 50 പേർക്ക് കൊള്ളി വെച്ചിട്ടുണ്ടോ എന്ന് പറയൂ. ഒരാൾ പറഞ്ഞു, 50 പേർക്ക് കൊള്ളി വെച്ച ആൾക്കും താൻ മരിക്കും തോന്നണില്ല. കാരണം എന്താ? മരണമില്ല, വിശ്വസിക്കാൻ പറ്റില്ല. എത്ര തന്നെ നിങ്ങൾ വിശ്വസിപ്പിച്ചോളൂ, കഥ പറഞ്ഞോളൂ, മരിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ശരീരം ഞാനാണെന്ന് ധരിക്കുന്നത് കൊണ്ട് സ്ഥൂലമായ ഒരു വിശ്വാസം വരും, മരണം വരാൻ പോണു, അത്രയേ ഉള്ളൂ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല മരണമുണ്ടെന്ന്. എല്ലാവരും ജ്ഞാനികളാണ്, എല്ലാവർക്കും അറിയാം മരണമില്ല. എല്ലാവർക്കും അറിയാം അവരവർ പരിശുദ്ധന്മാരാണെന്ന്. 90 വയസ്സായ ആളും പലിശ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. എന്താന്ന് വെച്ചാൽ മരിക്കും തോന്നണില്ല. പക്ഷെ ആ ജ്ഞാനം ശരീരത്തിൽ ആരോപിച്ചപ്പോ അജ്ഞാനമായി. ജ്ഞാനത്തിന് അജ്ഞാനം മറച്ചിരിക്കണം. ജ്ഞാനം എല്ലാവർക്കും സിദ്ധം, ജ്ഞാനമൊന്നും കൊണ്ടുവരണ്ട, ജ്ഞാനം സിദ്ധം. പിന്നെ ചെയ്യേണ്ടത് എന്താ? ശരീരം ഞാനല്ല എന്ന് അറിഞ്ഞാൽ മാത്രം മതി നമ്മളുടെ സ്വന്തമായിട്ടുള്ള ജ്ഞാനം നമുക്ക് കിട്ടും. ജ്ഞാനത്തിനൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഉത്പാദിപ്പിക്കേണ്ട ആവശ്യമില്ല. താൻ അല്ലാത്തതിനെ നീക്കിയാൽ താൻ പ്രകാശിക്കും. അല്ലെങ്കിലോ താൻ എന്നുള്ളതിൽ ശ്രദ്ധയെ പതിപ്പിച്ചാലും താൻ പ്രകാശിക്കും. അഹങ്കാരം നശിച്ചാൽ ആത്മാ പ്രകാശിക്കും. അഹങ്കാരം നശിക്കാൻ വഴി എന്താ? സദാ ഭഗവാന്റെ സന്നിധിയിലേ ഇരിക്കാം. അവർക്ക് പിന്നെ മരണത്തിനെ കുറിച്ചുള്ള ചിന്തയേ ഇല്ല, മരണമേ ഇല്ല. ജനനം മരണം എന്നുള്ളതൊന്നും അറിയുകയേ ഇല്ല. മരണം എന്നുള്ളത് സംഭവിക്കണതേ ഇല്ല, അതൊന്നുമില്ല. അഹമ്മതിർ മൃത്യുമുപൈതി പൂർവം അത സ്വഭാവാദമൃതേഷു തേഷു കഥം പുനർ മൃത്യുദയോവകാശ. അങ്ങനെയുള്ളവർക്ക് മരണത്തിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവകാശം തന്നെ എവിടെ എന്നാണ്. അവർക്ക് പിന്നെ മരണം എവിടെ, എവിടെ മരണം സംഭവിക്കും? ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. നമുക്കറിയുന്ന ഒരാള് ഈയിടെ വളരെ സീരിയസ് ആയിട്ട് സുഖമില്ലാതെ കിടന്ന് ആസ്പത്രിയിൽ മരിച്ചു പോകുന്നുള്ള ഘട്ടത്തിൽ കിടന്നിട്ട് വേദാന്തമൊക്കെ നല്ലവണ്ണം അറിയാം. ഒരുപാട് ബാക്കിയുള്ളവരൊക്കെ കരഞ്ഞു, അവരെ വെന്റിലേറ്ററിലൊക്കെ ഇട്ട് വെച്ചു, ഓക്സിജൻ ഇതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ എഴുന്നേറ്റിട്ട് പിന്നീട് വന്നപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ പരമാനന്ദമായിട്ടിരിക്കുകയായിരുന്നു. ഡോക്ടർമാരും മരിച്ചു കഴിഞ്ഞു എന്നും അത് കൊടുത്തു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ആ അവര് പറഞ്ഞതിനോട് ഞാൻ പരമാനന്ദമായിട്ടിരിക്കുകയായിരുന്നു. അവരുടെ വളരെ അടുത്ത ഒരു അമ്മ അവരെ കാണാനായിട്ട് പോയപ്പോ ആ അമ്മയുടെ അടുത്ത് ബോധമൊന്നുമില്ല, പുറമേക്ക് ശരീരബോധമൊന്നുമില്ല, ഒന്നും അറിയില്ല. ആ അമ്മ അടുത്ത് പോയി ചോദിച്ചപ്പോ എങ്ങനെയിരിക്കണു എന്ന് ചോദിച്ചപ്പോ ന ഭൂമിർ ന തോയം ന തേജോ ന വായു നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനൈകാന്തികത്വാ സുഷുപ്തേക സിദ്ധസ്തദേകോവശിഷ്ട ശിവ കേവലോഹം. ഇത് ശങ്കരാചാര്യരുടെ ദശശ്ലോകി. ഈ ദശശ്ലോകി ചൊല്ലിയത്രേ. എന്നുവെച്ചാൽ ശരീരമായിട്ടുള്ള ബന്ധം ഏകദേശം വിച്ഛേദിച്ചു കഴിഞ്ഞു. ഡോക്ടർമാരെ എല്ലാരെയും അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ എന്നും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ശരീരബന്ധം വിച്ഛേദിച്ചത് കൊണ്ട് ഉള്ളിലുള്ള ഉണർവൊന്ന് ദൃഢമായപ്പോ മരണമൊന്നും സ്പർശിച്ചതേ ഇല്ല. ഇതേപോലെ വേണമെങ്കിൽ ഡോക്ടർമാരെ സർട്ടിഫിക്കറ്റ് കൊടുക്കും, മരിച്ചു കഴിഞ്ഞു എന്നും കൊടുക്കുമായിരിക്കും, കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് അറിയില്ല ഈ മരിച്ചു എന്ന് ആരെ നമ്മൾ പറയണോ, അവർക്ക് അവർ മരിച്ചു എന്നൊന്നും അറിയില്ല. അവരേത് അവസ്ഥയിൽ ഉള്ളിലിരുന്നു അതേ അവസ്ഥയിൽ നീണ്ടുപോകും. പക്ഷെ ശരീരത്തിനെ എടുത്തോണ്ട് പോകും, കത്തിക്കും, എന്തൊക്കെയോ ചെയ്യും. ഇവരുടെ ശരീരത്തിനെ വെട്ടലും മുറിക്കലും ഓപ്പറേഷൻ ചെയ്യലും ഓക്സിജൻ കൊടുക്കലും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ പറയണത് എനിക്കിതൊന്നും അറിഞ്ഞില്ല, ഞാൻ പരമാനന്ദമായിട്ടിരിക്കുകയായിരുന്നു എന്ന്. വീട്ടിൻ്റെ ഉള്ളിൽ വാതിലടച്ച് ഉള്ളിലത്തെ റൂമിൽ കിടന്നുറങ്ങുന്ന ആള് പുറമേക്ക് വീട്ടിൽ പെയിന്റ് അടിച്ചാലും വീട് കുത്തിപ്പൊളിച്ചാലും ഒന്നും അറിയാത്ത പോലെ. ശരീരത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ സ്വതന്ത്രമായ എക്സിസ്റ്റൻസ്, പൂർണ്ണത, ഇത് അറിഞ്ഞാലോ പൂർണ്ണതയായി. ഇത് അറിഞ്ഞാൽ തന്നെ പൂർണ്ണതയായി. അപ്പൊ പേടിയില്ല, ശരീരത്തിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമേയില്ല. അഹങ്കാരം മാത്രം, അഹങ്കാരം എന്താ? ദേഹബോധം തന്നെയാണ്. ഈ അഹത്തിനെ ശരീരമായിട്ട് ധരിക്കുന്നതാണ് അഹങ്കാരം. ശരീരം ഞാനല്ലാന്ന് ധരിച്ചാൽ, അറിഞ്ഞാൽ, കൺവിക്ഷൻ വന്നാൽ കാരം പോകും, അഹം മാത്രം നിൽക്കും. ആ കാരം എടുത്തു കളഞ്ഞാൽ അഹം ബോധം, അഹം പ്രജ്ഞ, അത് സ്വതന്ത്രമായ ശിവം, ശുദ്ധമായ പ്രജ്ഞ. ആ പ്രജ്ഞയെ യാതൊന്നും സ്പർശിക്കില്ല. നോക്കണം, ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യം. ഞാനിപ്പോ എളുപ്പത്തിൽ വൈകുണ്ഠം കൈലാസം എന്ന് പറഞ്ഞിട്ട് പോവാം, ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇത് നമ്മളുടെ അനുഭവമാണ്, നമ്മളുടെ ഒക്കെ അനുഭവം. നമ്മൾ ദിവസം അനുഭവിക്കുന്ന കാര്യം, രാത്രി ഉറങ്ങുമ്പോ അനുഭവിക്കുന്ന കാര്യം അല്ലെ. ഉറക്കത്തിൽ തന്നെ ഉണ്ട് ശരീരത്തിനെ പലപ്പോഴും പലതും എന്ത് ചെയ്താലും ചിലർക്ക് അറിയില്ല. അങ്ങനെയുള്ളപ്പോ ഈ ശരീരത്തിൽ നിന്നും മനസ്സ് വിട്ടുകഴിഞ്ഞാൽ, അഹങ്കാരം പിടിവിട്ട് കഴിഞ്ഞാൽ, പലരും ദേഹബോധം ദേഹബോധം പോവാന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ കൊണ്ടുവരും. ദേഹത്തിനെ വെട്ടുക, കുത്തുക, അറിയാതിരിക്കുക, അല്ലെങ്കിൽ വസ്ത്രം ഉടുക്കാതെ നടക്കുക, ഇതൊന്നുമല്ല. ദേഹബോധം നമുക്ക് ഇല്ല, അതറിഞ്ഞാൽ മതി. ദേഹബോധം ഉണ്ട് എന്നുള്ളത് ദേഹത്തിനെ ഒരുപാട് പോഷിപ്പിക്കലും ഒരുപാട് സുഖിപ്പിക്കലും അതിൽ തന്നെ മനസ്സ് വെക്കലും ചെയ്യുന്നവരുടെ കാര്യത്തിൽ കുറച്ച് വിഷമമുണ്ടാവും. അല്ലെങ്കിൽ സാധാരണമായിട്ട് ശരീരത്തിനെ കുറിച്ച് പ്രജ്ഞയൊന്നും ഉണ്ടാവാറില്ല. ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം വേദനിച്ചാൽ പ്രജ്ഞ ഉണ്ടാവും. അതേപോലെ ശരീരം വളരെ സുന്ദരമാണെന്നോ മറ്റോ ഒക്കെ ധരിച്ചാൽ പ്രജ്ഞ ഉണ്ടാവും. അതല്ലെങ്കിൽ ശരീരം ആത്മാവുമായിട്ട് ഒട്ടുകയേയില്ല. ഉപനിഷത്ത് തന്നെ പറയുന്നത് അസംഗോഹ്യയം പുരുഷ, ഈ പുരുഷൻ അസംഗനാണ് എന്നാണ്. അത് അവന്റെ ലക്ഷണമാണ്. അവനെ സംഗനാക്കാനൊന്നും ആർക്കും സാധ്യമല്ല, ഒന്നിനും സാധ്യമല്ല. ഈ പുരുഷനെ ആത്മാവിനെ ഏതിനോടെങ്കിലും ഒട്ടിച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഒട്ടിയ പോലെ ഒരു ഭ്രമം. ആ ഭ്രമം എപ്പോ നീങ്ങിക്കിട്ടും? സദ്ഗുരുവിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ഭഗവാന്റെ സന്നിധിയിൽ ശരണാഗതി ചെയ്യുമ്പോ, അടങ്ങിപ്പോകുമ്പോ ഈ ജീവന്റെ അഹങ്കാരത്തിനെ ഭഗവാൻ എടുത്ത് വിഴുങ്ങിക്കളയും. അഹങ്കാരം നശിച്ചാലോ പിന്നീട് ആർക്ക് അജ്ഞാനം, ആർക്ക് ബന്ധം, ആർക്ക് മുക്തി, ആർക്ക് മരണം? എല്ലാം അസ്തമിച്ചു. ഏകവും അദ്വയവുമായ പ്രജ്ഞ മാത്രം ഉണ്ടാവും, അഖണ്ഡമായ ബോധം മാത്രം ഉണ്ടാവും. ഏകമേവ അദ്വിതീയം നേഹ നാനാസ്തി കിഞ്ചന, ഒരേ ഒരു വസ്തു, നാനാത്വ ഭ്രമം അല്പം പോലും ഇല്ലാത്ത ഒരേ ഒരു വസ്തു അവശേഷിക്കുന്നു. അത് പരിപൂർണമായ വസ്തു, ശാന്തിയെ സ്വരൂപമായ വസ്തു, ആനന്ദമേ സ്വരൂപമായ വസ്തു. അത് മരണത്തിനെ കടന്നു നിൽക്കുന്ന സ്ഥിതി. മരണത്തിനോ ജനനത്തിനോ ഈ വക ഭയങ്ങൾക്കൊന്നും അവിടെ സ്പർശമേയില്ല. ഇത് ജീവന് പരമേശ്വരനെ ശരണാഗതി ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവണമെന്ന്. ശരണാഗതി ചെയ്യുന്നവന്റെ കാര്യത്തിൽ ശരണാഗതി ചെയ്യുന്നവൻ ഇല്ലാതായിട്ട് തീരും. മഹാബലി ഭഗവാന് അർപ്പിച്ചു അല്ലെ. ആദ്യം രണ്ടടി മണ്ണ് കൊടുത്തപ്പോ ഭഗവാൻ പോരാ, മൂന്നാമത്തത് എവിടെ ചോദിച്ചു. ഈ രണ്ടടി മണ്ണ് എന്താന്ന് വെച്ചാൽ തന്റേത് എന്നുള്ള വസ്തുക്കൾ. ഭഗവാൻ പറഞ്ഞു തന്റേതൊന്നും ഇല്ല അവിടെ, അത് വെറും ഭ്രമം. താൻ ആരാ തരാൻ? മൂന്നാമത് തരൂ എന്ന് പറഞ്ഞു. മഹാബലി പറഞ്ഞു ഭഗവാനെ എനിക്കറിയാം, അങ്ങ് ചോദിക്കണം, മൂന്നാമത് ഞാനാണോ? എന്റെ വസ്തുക്കളെ തന്നാ പോരാ, എന്നെ തരണം. പോൾ ബ്രണ്ടൻ രമണ മഹർഷിയോട് ചോദിച്ചു, ഷുഡ് ഐ നോട്ട് ഗിവ് അപ്പ് ഓൾ മൈ പൊസഷൻസ് എന്ന് ചോദിച്ചു. അപ്പൊ മഹർഷി പറഞ്ഞു, ദ പൊസസർ ടു, യു ഹാവ് ടു ഗിവ് അപ് ദ പൊസസർ മോർ ദാൻ ദ പൊസഷൻസ്, ദ പൊസസർ ഈസ് ഇമ്പോർട്ടന്റ്. അപ്പൊ ആ വ്യക്തിയെ ഭഗവാൻ അർപ്പിച്ചാൽ അർപ്പിക്കാൻ ഒന്നുമില്ല. കൊടുത്തപ്പോ ഭഗവാൻ മഹാബലിക്ക് കാവൽ നിന്നു അല്ലേ. എന്നുവെച്ചാലോ ആ വ്യക്തിയുടെ പരിപൂർണ ചുമതല സർവേശ്വരൻ ഏറ്റെടുക്കണമെന്ന്. അപ്പോ നാളെ ബാക്കി നമുക്ക് കാണാം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോന വാച്യം മമ കിഞ്ചിത് അസ്തി യഥാ തവേഷ്ടം കുറുവാം തദൈവ ത്വാമാത്മനാഥം രമണം. വചനാമൃതം ഇരിക്കില്ല രമണ മഹർഷിയുടെ, ടോക്സ് വിത്ത് രമണ മഹർഷിയുടെ മലയാള വിവർത്തനം. കുറെ ആയി അത് വന്നിട്ട്. ആദ്യത്തെ 1000 കോപ്പിയും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ചെലവായി. അപ്പൊ ഇപ്പൊ സെക്കൻഡ് എഡിഷൻ അവരോട് വന്നിരിക്കുകയാണ്. വേണമെന്നുള്ളവർക്ക് ഇവിടെ ഉണ്ട്, ഒരു 10 പുസ്തകം ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്, വേണമെന്നുള്ളവർക്ക് വേണം. ഹര നമഃ പാർവതീ പതയേ ഹര ഹര മഹാദേവ.